നൂറ് സിംഹാസനങ്ങൾ, അവതാരിക കൽപ്പറ്റ നാരായണൻ. അവൻ എന്തുതന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ഒതെല്ലോയായി ഒരു നീഗ്രോ നടൻ വേഷമിട്ടത് കണ്ടപ്പോഴാണ് തനിക്ക് ആ നാടകം ശരിക്കും മനസ്സിലായതെന്ന് ബെൻ ഓക്രി പറയുന്നു. ഒതെല്ലോ അനുഭവിച്ച ഏകാന്തതയുടെ വ്യാപ്തി കറുത്തവൻ ഒതെല്ലോ ആയി രംഗത്തെത്തിയ നിമിഷം അദ്ദേഹത്തിന് സുഗ്രഹമായി. കറുത്തവനെതിരായ ഒരു ഗൂഢാലോചനയുമായി സമൂഹ ജീവിതത്തെ തിരിച്ചറിഞ്ഞതും ഒതെല്ലോ നിരപരാധിയായി. അതുവരെ ഒതെല്ലോയുടെ ക്രൂരതയായിരുന്നത് അഗാധമായ അപരാധബോധത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ ദയനീയമായ ആവിഷ്കാരമായി, ഒരു നിലവിളിയായി. ബെൻ ഓക്രയെ സംബന്ധിച്ചിടത്തോളം ഒതെല്ലോ നാടകം ഒരു ദുരന്ത നാടകത്തിൻ്റെ തീവ്രശേഷി കൈവരിച്ചത് അപ്പോഴായിരുന്നു. എനിക്ക് ജയമോഹൻ്റെ നൂറ് സിംഹാസനങ്ങൾ വായിച്ചപ്പോഴാണ് ഒതെല്ലോ നാടകത്തെക്കുറിച്ച് ബെൻ ഓക്രി പറഞ്ഞത് സുഗ്രഹമായത്. ഒതെല്ലോ നാടകത്തിലെ മാത്രമല്ല, സവർണ പ്രാമുഖ്യമുള്ള സമൂഹ ജീവിതത്തിലെയും യഥാർത്ഥ ട്രാജഡിയും. IAS ഇൻ്റർവ്യൂവിന് വന്ന നായാടി ജാതിക്കാരനായ ധർമ്മപാലനോട് ഇൻ്റർവ്യൂ ബോർഡിലെ ഒരംഗം ചോദിക്കുന്നു, നിങ്ങൾ ഓഫീസറായി പണിയെടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുക? ധർമ്മപാലൻ തൻ്റെ ജീവിതം കൊണ്ട് മറുപടി പറയുന്നു, ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ട് വശത്ത് നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ഇൻ്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ മൂകരായി പോയതുപോലെ വായനക്കാരെയും മൂകരാക്കി കളയുന്ന വല്ലാത്തൊരു സന്ദർഭം, യഥാർത്ഥമായ ഒരു സന്ദർഭം മലയാളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു ജയമോഹൻ നൂറ് സിംഹാസനങ്ങളിലൂടെ. ഉയർന്ന ജാതിക്കാരാൽ നായയെപ്പോലെ ഓടിക്കപ്പെട്ടിരുന്നത് കൊണ്ടുമാവാം, ഹീനമായി നായാടപ്പെട്ടതുകൊണ്ടുമാവാം നായാടി എന്ന പേര്. അനേക ജന്മങ്ങളിലായി ആട്ടിയകറ്റപ്പെട്ട ഒരു നായാടി അധികാരസ്ഥാനത്തെത്തിയപ്പോൾ അതേ ആട്ടിയകറ്റലിൻ്റെ കൂടുതൽ സൂക്ഷ്മവും നിർദ്ദയവുമായ രൂപങ്ങൾ നേരിടേണ്ടി വരുന്നു. മുൻജന്മങ്ങളിലോ തൻ്റെ തന്നെ ബാല്യത്തിലോ അജ്ഞത കാരണം അയാൾ തിരിച്ചറിഞ്ഞതല്ല അപമാനത്തിൻ്റെ ഈ ചാട്ടവാറടി. ഇപ്പോൾ അയാൾ വളർന്നു, അപമാനവും വളർന്നു. നിർലജ്ജമായ ഭയമേ അന്നുണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്നതല്ല. നിന്ദയുടെ ചെറു സൂചനകൾ പോലും വാചാലമായി അനുഭവിക്കുന്ന സംവേദനക്ഷമത നേടി അയാൾ. നാരായണഗുരു തൻ്റെ ശിഷ്യനായ പ്രജാനന്ദനിലൂടെ ധർമ്മപാലനിൽ വരുത്തിയത് മനുഷ്യത്വത്തിൻ്റെ ഒരു ഈ ഉയർന്ന സംവേദനശേഷിയാണ്. അമ്മയെ ആട്ടിയകറ്റുമ്പോൾ അയാൾ അനുഭവിച്ചത് അഗാധമായ നിസ്സഹായത മാത്രമല്ല, നൂറ് സിംഹാസനങ്ങൾ താണ്ടിയാലും ഉറയ്ക്കാത്ത ഇരിപ്പിടത്തെക്കുറിച്ചുള്ള, തരണം ചെയ്യാനാവാത്ത ഏകാന്തതയെക്കുറിച്ചുള്ള ഭയവുമാണ്. ജീവിതത്തിലെ കഠിനമായ പരീക്ഷകൾ കഠിനമായി തന്നെ മറികടന്ന ജാതി കൊണ്ട് നായാടിയായിരുന്ന ഒരു IAS ഓഫീസർ ജയമോഹനോട് പറഞ്ഞ ജീവിതത്തിൻ്റെ കഥാരൂപമാണിത്. ജയമോഹൻ വ്യാപ്തിയോടെ ഉൾക്കൊണ്ടു ആ സംഭവ കഥനം. അക്കാലത്തെക്കുറിച്ചുള്ള ഗാഢമായ ധാരണയാലും ഗുരുവിനെ സൂക്ഷ്മമായി അറിയുകയാലും താൻ വ്യക്തിപരമായി അറിഞ്ഞ അനാഥത്വത്താലും ജയമോഹൻ്റെ പുനരാഖ്യാനം സങ്കീർണ ഗംഭീരമായി. ആത്മകഥാ കഥനത്തിൻ്റെ ഭാഷയിൽ പറയപ്പെട്ട ഈ പരകഥാകഥനം തന്ന വൈകാരികാഘാതം മലയാളിയുടെ രചനാസങ്കല്പങ്ങളെ ശക്തമായി സ്വാധീനിച്ചേക്കാം. എഴുത്തിൻ്റെ ചരിത്രത്തിൽ ഇതൊരു വിച്ഛേദമായി മാറാം. ശ്രീനാരായണഗുരു മലയാളിയിലുണ്ടാക്കിയ ഉണർവിൻ്റെ, മാറ്റത്തിൻ്റെ ഏറ്റവും മികച്ച ആവിഷ്കാരമായി ഞാൻ കാണുന്നു ജയമോഹൻ്റെ ഈ ഒതെല്ലോയെ.